നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം ഗോപിക ഭാസി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പ് സ്വന്തമാക്കിയതിൽ. എന്തായാലും ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കുക അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ വന്ന് ഗവേഷണം നടത്തുക എന്നൊക്കെ ഉള്ളത്. അതിന് പലപ്പോഴും പലരും ഒരുപാട് വലിയ തുകയൊക്കെ ലോൺ എടുത്താണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഒരു ഗോപിക്ക് ഇത്രയും വലിയൊരു സ്കോളർഷിപ്പോടുകൂടി, അതായത് 200,000 ഓസ്ട്രേലിയൻ ഡോളർ, 1,00,000 ഇന്ത്യൻ രൂപ സ്കോളർഷിപ്പോടുകൂടി ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കാൻ ഗവേഷണം നടത്താൻ പറ്റുകയാണ്, എന്ത് തോന്നുന്നു?
ഒത്തിരി എക്സൈറ്റഡ് ആണ്, ഒരുപാട് നെർവസ് ആണ്, ശരിക്കും വെയിറ്റിംഗ് ആണ് അങ്ങോട്ട് വരണം. കാരണം അത്രയും നല്ലൊരു വാം വെൽക്കമും ഇവിടെ ഞങ്ങൾ ഇന്നത്തെ ഫംഗ്ഷനിൽ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രൊഫസർ മീൻസ് അവിടെ വന്നവരായിട്ടും യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരായിട്ടും ഫാക്കൽറ്റീസിനായിട്ടും അവരൊക്കെ ആയിട്ട് വർക്കാനും പറഞ്ഞപ്പോൾ ഐ'm സോ ഹാപ്പി ദാറ്റ് ദേ ആർ വെൽക്കമിംഗ് മീ ലൈക് ദാറ്റ്. നല്ലൊരു വാം വെൽക്കം ആയിരുന്നു, അവർ ഒത്തിരി എക്സൈറ്റഡ് ആണ്. സോ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ് ലാറ്ററൽ യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിക്കുക, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ശരിക്കും ഞാൻ ഇപ്പോഴും ഷോക്കിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ജനുവരി 24 എനിക്ക് മെയിൽ കിട്ടിയത് മുതൽ ഈ ഒരു മൊമെന്റ് വരെ സത്യം ഇന്നലെ സത്യാനാത്രയോ ശരിക്കും ഷാറുഖാന്റെ കൂടെ നിന്ന് ഫോട്ടോ
എടുത്താൽ. സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചോദിക്കാം, അതേക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഷാറുഖ് ഖാൻ ഈ ഒരു സ്കോളർഷിപ്പ് തന്നപ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ അവിടെ വെച്ച് അത് ഔദ്യോഗികമായി പറഞ്ഞപ്പോൾ ഷാറുഖ് ഖാനെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ എന്താണ് അപ്പോൾ മനസ്സിലുണ്ടായിരുന്നത്?
എന്താ മനസ്സിലുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഞാന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു ഉള്ളിൽ വിഷമമുണ്ടായിരുന്നു, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതോ എവിടെ എത്തുന്നില്ലല്ലോ, എന്റെ എഫേർട്ട് ഒന്നും എത്തുന്നില്ലല്ലോ. പക്ഷെ ആ ഒരു മൊമെന്റ് എന്ന് പറയുമ്പോ അത്ര ഹാപ്പി ആയിരുന്നു. ഈച്ചർ ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് കിട്ടും, ഈച്ചർ നമ്മൾ കുറച്ച് പരീക്ഷിച്ചാൽ പോലും നല്ലത് കിട്ടാൻ വേണ്ടി അത്രയും വെയിറ്റ് ചെയ്യണല്ലോ എന്നുള്ള ആ ഒരു ഫീൽ ആയിരുന്നു മൊമെന്റില്. ആ മൊമെന്റ് മനസ്സിൽ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. ഒരിക്കലും എന്റെ ലൈഫിൽ സ്വപ്നം കണ്ടിട്ടു പോലില്ല. ഓക്കെ, PhD എടുക്കാം, സ്കോളർഷിപ്പ് കിട്ടുന്ന വിചാരിക്കുമ്പോഴുള്ള യൂറോപ്യൻ ഫണ്ടഡ് പ്രോജക്ട്സോ അല്ലെ ജർമ്മൻ യൂണിവേഴ്സിറ്റീസിലെ വല്ല ഫണ്ടഡ് പ്രോജക്ടുകളും മാത്രം ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് ശരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം, എത്ര കാലം കഴിഞ്ഞാൽ പോലും.
തീർച്ചയായും. എന്തായാലും ഷാറുഖ് ഖാൻ എന്താ പറഞ്ഞത് തന്നതിന് ശേഷം പേഴ്സണലായിട്ട് എന്തെങ്കിലും പറയുകയുണ്ടായോ?
പേഴ്സണലായിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു നന്നായി പഠിക്കണം, അച്ഛനും അമ്മയ്ക്കും പ്രൗഡ് മൊമെന്റ് ആക്കണം, നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ലാറ്ററോബ, വരുമ്പോ കാണാം, മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ആദ്യം ഇനി അടുത്ത കൊല്ലം വരുമ്പോ മീറ്റ് ചെയ്യാം, നന്നായി പഠിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ആയിരിക്കും ഷാറുഖ് ഖാൻ നേരിട്ട് കാണാൻ വേണ്ടി വിളിക്കുന്ന വരുമ്പോഴും.
ശാർദം ശരിക്കും അത് നമ്മളൊരു സെക്യൂരിറ്റി മീൻസ് സെക്യൂരിറ്റി ഫീലിംഗ് അല്ലേ, എല്ലാവർക്കും ചെയ്യുമ്പോ ഒരു പ്രത്യേക പ്രയോറിറ്റി അങ്ങനെ അറിയാൻ ഇല്ല. പഠിക്കണം, നല്ലൊരു വർക്ക് ചെയ്യണം, നാട്ടിൽ വന്ന് ജോലി ചെയ്യണം, അത്രയാണ് താല്പര്യം.
അവിടെ എങ്ങനെയാണ് ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് അറിഞ്ഞതും അതിനേക്ക് അപേക്ഷിച്ചതും എങ്ങനെയായിരുന്നു?
ഓക്കെ, ഞാൻ 10-ാം ക്ലാസ് മുതല് എന്റെ ആഗ്രഹമായിരുന്നു പുറത്തു പോകണം, പുറത്തു പോയി പഠിക്കണം എന്നുള്ളത്. അപ്പോ അന്നൊന്നും വലിയ റിസർച്ച് ഒന്നും ചെയ്തിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഫാമിലിയിൽ ഓൾറെഡി അച്ഛന്റെ അനിയൻ IIT MTech എടുത്ത് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് സ്കോളർഷിപ്പ് വഴി ജർമ്മനിയിൽ പോയി പഠിച്ചാളാം. അപ്പൊ ഫാമിലിയിൽ നമുക്ക് തന്നെ കുറച്ച് റോൾ മോഡൽസ് ഉണ്ട്. അപ്പൊ അവരിങ്ങനെ ചെയ്തു, നന്നായി പഠിക്കും. ഈവൻ നമ്മളൊക്കെ വിചാരിക്കും ഈ പുസ്തകം വഴി പഠിക്കുന്നവർക്ക് മാത്രം അങ്ങനെ പറ്റും. ഞാൻ വലിയ ബുദ്ധിജീവി എന്നല്ല സത്യം പറഞ്ഞു, കാരണം 10-ാം ക്ലാസ്സിൽ വേറെ 70% ഉള്ളൂ, പ്ലസ്സിൽ വേറെ 74% ഉള്ളൂ, മാത്സ് തീരെ ഇല്ലാത്തതുകൊണ്ട് സുവോളജി എടുത്തത് തന്നെ. അയ്യോ എൻട്രൻസിനോ എഞ്ചിനീയറിംഗിനൊന്നും പോവാൻ വയ്യല്ലോ എന്നുള്ള ആ ഒരു ഇത് ആലോചിച്ചാണ് മാത്സ് ഇല്ലാത്ത സബ്ജക്ട് പോയി എടുത്തത്. അങ്ങനെ സുവോളജി എടുത്തത്. പിന്നെ കസിൻസ് ഓൾമോസ്റ്റ് ഒരു ഇതെല്ലാരും നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരാ, പുറത്തു പോയി PhD ചെയ്ത് അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ 10-ാം ക്ലാസ് മുതൽ ആഗ്രഹം പുറത്തു പോകുന്നത്. പ്ലസ് ടു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞപ്പോ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി, ഗൂഗിൾ ചെയ്യാൻ എന്തൊക്കെ യൂണിവേഴ്സിറ്റീസ് കാര്യങ്ങളൊക്കെ. PhD എത്തുമ്പോഴേക്കും നമുക്കുള്ള പ്രൊഫസർമാരുടെ സപ്പോർട്ട് കൂടുതലായിരുന്നു. പിന്നെ PhD കഴിഞ്ഞ ശേഷം ഞാന് നോക്കി തുടങ്ങി. അപ്പൊ കുറച്ച് വെബ്സൈറ്റ് findphd.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അതില് യൂണിവേഴ്സിറ്റീസില് ഫണ്ടിംഗ് ആയിട്ടുള്ളതും വരുന്ന അപ്കമിംഗ് പ്രോജക്ട്സിനെ കുറിച്ചിട്ടൊക്കെ കാണിക്കും. അപ്പൊ അതിലെല്ലാം അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടായിരിക്കും, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് എന്ന സബ്ജക്റ്റിലൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, അവരെ ക്രൈറ്റീരിയാസ് എന്താ, എന്നാണ് അവരുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എന്ന അപ്ലിക്കേഷൻ അങ്ങനെ വരുന്നതിൽ കണ്ടതാണ് ഈ ലാറ്ററോബ യൂണിവേഴ്സിറ്റി ഷാറുഖ് ഖാൻ ഫണ്ട് ചെയ്യുന്ന ഒരു പ്രോജക്ട് വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ അത് ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ആയിരുന്നു. എനിക്ക് ഞാനത് ഓഗസ്റ്റിൽ അപ്ലൈ ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റിൽ അപ്ലൈ ചെയ്തു, ഒരു മോട്ടിവേഷൻ ലെറ്റർ, അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്സ്, അതുപോലെ സി വിയും വെച്ച് ഞാൻ അയച്ചിട്ട് കൊടുത്തു. അയച്ചിട്ട് കൊടുത്തപ്പോ ഷാറൂഖ് ഖാന്റെ ഫൗണ്ടേഷൻ അവരെന്നെ ഡയറക്ട്ലി കോണ്ടാക്ട് ചെയ്തത്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, സെലക്ട് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ മെയിൽ വഴി കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഡിസംബർ ടൈം ഒക്കെ ആകുമ്പോഴേക്കും ഐ റിസീവ്ഡ് എ മെയിൽ ലൈക്ക് ഫസ്റ്റ് റൗണ്ട് സെലക്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്കൈപ്പ് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഫൗണ്ടേഷന്റെ ആൾക്കാരായിട്ട്. അത് കഴിഞ്ഞ് ജനുവരിയില് എനിക്ക് യൂണിവേഴ്സിറ്റിക്കാരുടെ മീൻസ് അക്കാഡമിക് ആയിട്ടുള്ള ലാട്രോബ യൂണിവേഴ്സിറ്റി അക്കാഡമിക് ടീംസിനായിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ജനുവരി 8th. അപ്പോൾ ഞാൻ അറിയുന്ന 800+ കാൻഡിഡേറ്റ്സ് ഇവരുണ്ടായിരുന്നു. 809 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് എന്നോട് ഡീൻ പറഞ്ഞു. അപ്പൊ അത്രയും പേരിൽ നിന്നും അവർക്ക് സഡൻ ആയിട്ട് എടുക്കണായിരുന്നു അത്രയും. അപ്പൊ ഇത്രയും പേര് ഇന്റർവ്യൂ ചെയ്ത് അവര് ഒന്നും തന്നെ പെട്ടെന്ന് എന്റെ ഇത് ചൂസ് ചെയ്തു എന്നാ പറഞ്ഞത്. എനിക്കറിയില്ല എന്താ റീസൺ
കാര്യങ്ങളൊന്നും ഐഡിയ ഉണ്ടാകില്ല. കാര്യം 800+ അപേക്ഷകരുണ്ടായിരുന്നതിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കാം ഗോപികയ്ക്ക് അത് കിട്ടിയത്? ഗോപികയുടെ അപേക്ഷയിലോ അല്ലെങ്കിൽ കരിയറിലോ അക്കാഡമിക് കരിയറിലോ എന്നോ എന്തെങ്കിലും ഒരു ഒരു ഘടകം ഉണ്ടാകുമല്ലോ, എന്താണ് ഊഹിക്കുന്നത്?
അതെ, എന്തെങ്കിലും അച്ഛൻ എന്നോട് പറയുന്നത് എന്റെ സി വി എടുത്ത് നോക്കുമ്പോ അച്ഛൻ ഇമ്പ്രസീവ് ആയി തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 10th മുതല് TG വരെ എടുത്ത് നിൽക്കുന്ന എന്റെ പെർസെന്റേജ് സ്കോർ ആന്ന് പറയും അച്ഛൻ എപ്പോഴും. കാരണം എന്റെ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോ ചെറുതെന്ന് മേപ്പോട്ടേക്ക 70-74, ഡിഗ്രിക്ക് 90, PG 91 വിത്ത് യൂണിവേഴ്സിറ്റി റാങ്ക് ഓഫ് 7. അപ്പൊ എനിക്ക് തോന്നാ അത് മേബി അവർ ആലോചിച്ചിട്ടുണ്ടായിരിക്കും ആ കുട്ടി ചെറുതെന്ന് മേപ്പട്ടിക്ക് തോന്നുന്നു, അപ്പൊ PG എത്തുമ്പോഴേക്കും കുറച്ചും കൂടി
കുറച്ചുകൂടെ മുകളിൽ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കും അവർക്കും.
ആ പ്രതീക്ഷ ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും വെറൈറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പ്രൊഫസറും കൂടിയിട്ട്, എന്റെ പ്രൊഫസർ ചെയ്യുന്ന പ്രൊജക്ട് ഒക്കെ ആനിമൽസിലാണ്, പക്ഷെ ആ പ്രൊഫസറും ആദ്യമായിട്ട് ഹണീബിയിലേക്ക് പോകുന്നത് ഞാനും ആദ്യമായിട്ട് ഹണീബിയിലേക്ക് റിസർച്ച് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, ഞാൻ അത് അത് ഒരുപക്ഷെ നമുക്ക് അഭിമുഖം കേൾക്കുന്ന ശ്രോതാക്കൾക്കും പറയാൻ അറിയേണ്ട കാര്യമുണ്ട്. ഇപ്പം തേനീച്ചകളെക്കുറിച്ച്, തേനീച്ചകളുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് ഇവിടെ വന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണത്, യഥാർത്ഥത്തിൽ എന്താണത് എന്നുള്ള കാര്യം ഒന്ന് ലളിതമായൊന്ന് പറയാൻ കഴിയുമോ?
ഓക്കെ, ഹണി ബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ ഫാക്ടറാ. കാരണം എന്റെ ഒരു ചെടി വളർന്ന് അവര് പോളിനേറ്റേഴ്സ് ആണെന്ന് പറയും നമ്മള്. പോളിനേഷൻ വേണമെങ്കിൽ ബേർഡ്സ് വേണം, ചെറിയ ഇത് വേണം, അതേ ഇമ്പോർട്ടൻസ് ആണ് തേനീച്ചകൾക്കുള്ളത്. അതുപോലെ തേനീച്ചകൾ കുറെ അവരുടെ ബൈ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, ബീ വാക്സ് ആയിക്കോട്ടെ, ഹണി പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, കുറെ മെഡിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് ഹണി ബീസിനായിട്ട്. നമ്മൾ പറയട്ടെ തേന്റെ ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ. അതിൽ കൂടാതെ ഒരു ഫ്ലോറ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ആയി പോണെങ്കിൽ ഹണീബി ഒരു വലിയ ഫാക്ടറാണ്. അപ്പോ നമ്മുടെ ഇപ്പൊ എടുത്തു നോക്കുമ്പോ കുറെ കാരണങ്ങളുണ്ട്, അബയോട്ടിക് ആയിക്കോട്ടെ, ബയോട്ടിക് ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, പല കാരണങ്ങളുണ്ട്. അവര് പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുക ഹണീബീസിന്റെ. അപ്പൊ എനിക്ക് തന്നിട്ടുള്ള വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെറ്റ് എന്തൊക്കെയാണ് ഇവര് ഫേസ് ചെയ്യുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ത്രെറ്റ്സ് എന്താന്നുള്ളത്, വൈറസ് അറ്റാക്സുകള് എന്തൊക്കെയാന്നുള്ളതും, പിന്നെ ഇവരുടെ ഡിസീസസിനെയും കാര്യങ്ങളും, തെറാപ്യൂട്ടിക്സും, ഇതാണ് 3 സബ് ആയിട്ട് എനിക്ക് തന്നിട്ടുള്ള വർക്ക്. അവര് ചെയ്യാൻ പോകുന്നതും ഇതിനെ കുറിച്ചിട്ടാണ് ഹണീബീസിന്റെ.
അപ്പൊ ഈ ഒരു വിഷയം തെരഞ്ഞെടുത്തത് ഗോപികയായിരുന്നോ അതോ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചതായിരുന്നോ?
എനിക്ക് യൂണിവേഴ്സിറ്റി തന്നതാണ് ഈ വർക്ക്. അവര് പറയുന്നത് ഒരു നല്ല വർക്കാണ്, ചെയ്തിട്ടില്ലാത്തതാണ്, സോ വി ഫൈൻഡ് സം കേപ്പബിലിറ്റീസ് ഇൻ യു എന്നുള്ള ഒരു ഇതിലാണ് തന്നത്. പിന്നെ എനിക്കും ആദ്യമായിട്ടുള്ളത് കൊണ്ട് ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇച്ചിര ഹണീബിയില്. ഞാൻ വല്ലാതെ ഒന്ന് എനിക്ക് ആദ്യം മുതൽ റിസർച്ച് ചെയ്യണം.
ഗോപികയെ കുറിച്ച് വായിച്ചപ്പോൾ ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തി കഴിഞ്ഞു ഓൾറെഡി, അതുപോലെ അത്തരത്തിൽ കൃഷിയുമായി മൃഗങ്ങളുമായി എല്ലാം ഒരുപാട് ബന്ധമുണ്ട്, പ്രത്യേകിച്ചും കുടുംബപരമായി തന്നെ കൃഷിയുമായി ബന്ധമുണ്ടെന്നാണല്ലോ വായിച്ചത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ബന്ധം, എന്താണ്?
ഇതന്നെ ചെറുപ്പം മുതൽ ഈ മൃഗങ്ങളുടെ കൂടെയുള്ള സഹവാസം തോന്നുന്നുണ്ട്. അതിനോട് ഭയങ്കര താല്പര്യം. കോഴി ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, പോത്തൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, 4-5 പോത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ തന്നെ വേറെ പണിക്കാരുണ്ടെങ്കിൽ പോലും അവർ ക്ലീനിങ്ങിനും കാര്യങ്ങളൊന്നും അല്ലാണ്ട് ബാക്കി എല്ലാം ഞങ്ങൾ അനിയത്തിമാരും അച്ഛനൊക്കെ കൂടിയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ അതിനോട് ഭയങ്കര താല്പര്യം ആനിമൽസ്. റിസർച്ച് എന്ന് പറയാൻ ആനയിലാണ് കൂടുതൽ റിസർച്ച്
ചെയ്തിട്ടുള്ളൂ.
ആനയിലാണ് ഞാൻ ചെയ്തത്. ആനയിൽ മാനേജ്മെന്റും ചെയ്തു അവരുടെ അസുഖം, മറ്റേ മൈക്രോബിയൽ ഐസൊലേഷൻ. ആന പിണ്ടത്തുനിന്നും അവരുടെ റൂമെല്ലാം ഉണ്ടാകുന്ന മൈക്രോബിയൽ ഐസൊലേഷൻ. എരണ്ടക്കെട്ടി എന്ന് അറിയില്ലേ,
ഓക്കെ,
നമ്മള് ക്യാപ്റ്റിവിറ്റിയില് കോൺസ്റ്റിപ്പേഷൻ ഡിസീസസ് അമ്മയിൻ എലിഫന്റ്സിന്, കാരണം നമ്മൾ കൊടുക്കുന്ന ഫീഡ്. കാരണം ആന എന്ന് പറയുന്നത് ഒരു മരത്തിന്റെ വേര് മുതൽ ടോപ്പ് വരെ തിന്നുന്ന ഒരു ജീവിയാണ്. അപ്പോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എന്താ, പനമ്പട്ടയും ഓലപ്പട്ടയൊക്കെയ. അപ്പൊ അതിൽ സെല്ലുലോസ് കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതിന്റെ ഡീഗ്രേഡ് ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയാസ് ഉണ്ടോ എന്നായിരുന്നു ആദ്യം നോക്കിയത്. പിന്നെ നോക്കിയത് ആനപ്പിണ്ട നമ്മള് സാധാരണ കൊണ്ട് ബൾക്കായിട്ട് കത്തിച്ച് കളയുക ചെയ്യാം. അപ്പൊ അതല്ലാണ്ട് നമുക്ക് അത് എന്തെങ്കിലും ഒരു ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുകൂടി ഞാൻ നോക്കിയത്. എനിക്ക് ഫുൾ സപ്പോർട്ട് എന്റെ പ്രൊഫസർമാരായിരുന്നു. അപ്പൊ ഇതായിരുന്നു എന്റെ പ്രോജക്ട്.
ഗോപിക പഠിച്ചതൊക്കെ സുവോളജി ആണോ പഠിച്ചത്?
ആ സുവോളജിയാ പഠിച്ചത്. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് ഇന്റർവ്യൂസ് പി ജി കഴിഞ്ഞ് കുറെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിയിലാണ് അച്ഛന് വയ്യാണ്ടായത്. അതോടുകൂടിയിട്ട്
അച്ഛന്
അറ്റാക്ക് വന്നു. പിന്നെ ഒരു ഒന്നര കൊല്ലം വീട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വീടല്ല അച്ഛന്റെ ഫാം ഒന്നും നമ്മൾ തുടങ്ങി വെച്ചത് അവിടെ പകുതിക്ക് ഇടാൻ പറ്റില്ലല്ലോ. ചെറിയൊരു അനിയത്തി ഉണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നടത്തണം. അച്ഛനും അമ്മയും കോഴിക്കോട് മെഡിക്കൽ കോളേജില്, ചെറിയ അനിയത്തി ഉണ്ട്, അവള് 10ാം ക്ലാസ്സാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ കാർട്ടൂൺ വർക്ക് നടുവിലത്തെ ആള് വർക്കിംഗ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ടൈമിൽ ഞാനും കൂടി ഇട്ടെറിഞ്ഞു പോയി കഴിഞ്ഞാൽ ചെറിയ അനിയത്തിയും അച്ഛനെയും മാത്രമാവും വീട്ടില്. അപ്പൊ അങ്ങനത്തെ നോക്കിയപ്പോ പിന്നെ കരിയർ വേണ്ട,
പഠനം നിർത്തി വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത്
ഞാൻ 1.5 കൊല്ലം വീട്ടിൽ തന്നെയായിരുന്നു. രാവിലെ എണീക്കും, വീട്ടിലെ കാര്യങ്ങൾ, ഞങ്ങൾക്ക് കൊറേ സ്ഥലമുണ്ട് സത്യം പറഞ്ഞു, ഉള്ളേരിയ ആയതുകൊണ്ട് ആൻസെസ്ട്രൽ ആയിട്ട് അച്ഛന്റെ സ്ഥലവും കാര്യങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞു കൃഷി മൊത്തം ഞങ്ങളുടെ ഇവിടെ തന്നെയാണ്. അപ്പോ അത് നോക്കണം. അച്ഛനുണ്ട് വീട്ടില്, ചെറിയ എന്നിട്ട് മറ്റേ സ്റ്റേറ്റ് എക്സാമാണ്, 10ാം ക്ലാസിന്റെ ബോർഡ് എക്സാം ടൈമായിരുന്നു. അച്ഛന് വയ്യാണ്ടായ ടൈം, ഓപ്പറേഷൻ ഒക്കെ അവിടെ ആയിരുന്നു ഉള്ള ടൈം. അപ്പൊ വീട്ടില് ആരും നിർത്തി പോരാൻ പറ്റാത്തതിൽ ഞാൻ ഇറങ്ങി. ഒക്ടോബർ നവംബർ ഒക്കെ ആയപ്പോഴും വീണ്ടും ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റിക്ക് കൊറേ.
സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാരും വിചാരിക്കുന്ന ഇതോടെ കരിയർ തീർന്നു, ഇനിയിപ്പോ ഇത്തരത്തിലുള്ള വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല എന്നാണല്ലോ എല്ലാരും വിചാരിക്കുന്നത്.
അതെ, അത് മാത്രല്ല, എന്നോട് ഇനി എല്ലാരും അച്ഛന് വയ്യാതായില്ലേ, ഒരു ജോലി നോക്ക്, വീട്ടിലേക്ക് ഇൻകം ആണ് അത്യാവശ്യം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പ്രായമായില്ലേ വീട്ടിലേക്ക് സപ്പോർട്ട് ചെയ്യാം, കല്യാണം കഴിക്കാം, 25 ആയില്ലേ പ്രായം എന്നുള്ളതൊക്കെ ഒരു നമുക്ക് വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും അങ്ങനത്തെ ചോദ്യങ്ങൾ പെൺകുട്ടിയാകുമ്പോ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ എന്റെ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നമുക്ക് എപ്പോ വേണമെങ്കിലും കഴിക്കാം, പക്ഷെ നമ്മൾ കൊടുക്കുന്ന വീട്ടുകാരെ നമുക്ക് അതിന് തയ്യാറല്ലാത്തവരാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ലൈഫ് അതോടുകൂടി പോവും. അപ്പൊ അച്ഛൻ പറഞ്ഞു നീ നിന്റെ ഡ്രീമിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട്. അച്ഛനും വീട്ടുകാരോടൊക്കെ നന്നായി പിടിച്ചു നിന്നിട്ടുണ്ട് കേട്ടോ, അവരാവല്ലോ കൂടുതൽ ചോദിക്കുക, ഒരു പെൺകുട്ടീനെ വീട്ടിലിരുത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, പ്രായമായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്.
തീർച്ചയായും ഒരുപാട് മറ്റൊരുപാട് പേർക്ക് പ്രചോദനമാകുന്ന ഒരു ജീവിതം കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്രായത്തിലാണെങ്കിൽ പോലും 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞാൽ വിഷമിക്കേണ്ടതില്ല എന്ന് മറ്റുള്ളവർ ഒരുപാട് പേരോട് പറയാൻ കഴിയുന്ന ഒരു കരിയർ ആണല്ലോ ഇപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിൽ എത്തുന്നത്.
ശരിയാണ്, എന്നോട് എന്റെ അനിയത്തിനെ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞ സമയം, കാരണം അനിയത്തി ഭയങ്കര മണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധി എന്ന് പറയുമ്പോ 90% അവള് ഭയങ്കര എന്നെ പോലെ തീരെ സംസാരിക്കുക കൂടിയില്ല. ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആയിരുന്നു എല്ലാരോടും,
അമ്മേനെ പറയും സ്വാഭാവികമായി ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ എന്തായാലും ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ തന്നെ ഒരു പി ആർ ഒക്കെ എടുത്ത് ഇവിടെ തന്നെ ജീവിക്കുക എന്നുള്ളതാണ് കൂടുതൽ പേരുടെയും ആഗ്രഹം. അതാണോ ആഗ്രഹം തിരിച്ച് എന്താണ്?
കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ. കുറച്ചു കാലം അവിടെ നിന്ന് അവിടെ വർക്ക് ചെയ്ത് നമ്മുടെ നാടാണല്ലോ പുരോഗമിക്കണ്ടേ, അപ്പൊ ഇവിടുത്തെ അഗ്രികൾച്ചർ സെക്ടറിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ വീട്ടിൽ ഫാമും കാര്യങ്ങളും കുറച്ച് കൃഷിയൊക്കെ ആയിട്ട്
ഇവിടെ വന്ന് പഠിച്ചാൽ പോലും തിരിച്ച് ഇന്ത്യയിൽ അത് പ്രയോഗിക്കണം, അല്ലെങ്കിൽ പ്രയോഗത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹം അല്ലേ?
കുറച്ച് കാലം അവിടെ നിൽക്കും, എന്തായാലും പഠിച്ച ഒരു 4-5 വർഷം അത് അവിടെ നിന്നുള്ള നല്ലൊരു എക്സ്പീരിയൻസ്, അവിടുത്തെ ഉള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിലേക്കും വേണല്ലോ. കാരണം കൂടുതലും പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ പുറത്തു പോവാ, അതിന് എന്തെങ്കിലും കാരണം എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ കേരളത്തിലെ എഡ്യൂക്കേഷൻ ഏറ്റവും ബെസ്റ്റ് ആണെന്നാ പറയുന്നത്. ശരിയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നെങ്കിൽ നമുക്കൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറാം. അപ്പൊ അത് നമ്മൾ കുറച്ച് പേര് മുന്നിട്ടറി, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, എന്നാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത് നല്ലതല്ലേ?
തീർച്ചയായും. എന്തായാലും ഒരിക്കൽ കൂടി ഒരുപാട് ആശംസകൾ, അഭിനന്ദനങ്ങൾ ഗോപിക. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിലേക്ക് സ്വാഗതം. ഇവിടെ വന്ന് വളരെ വലിയ നേട്ടങ്ങൾ ഇവിടെയും ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം.
താങ്ക് യു സോ മച്ച്.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.